യൂദായുടെ ഈ ചെറിയ ലേഖനം പഠിക്കുന്നത് ഒരു സ്വർണ്ണഖനിയിൽ ഇറങ്ങി പ്രവർത്തിക്കുന്നത് പോലെ ആകുന്നു എന്ന് ഒരു ചിന്തകൻ പറയുകയുണ്ടായി. കാരണം അതിലുള്ള വിലപിടിപ്പുള്ള മുത്തുകളെല്ലാം ഖനിയിൽ പ്രവർത്തിക്കുന്നവർക്കാണ്. വെറുതെ കരയ്ക്കിരുന്നാൽ വിശേഷമില്ല, ഖനിയിൽ ഇറങ്ങണം. ഈ ലേഖനത്തിന്റെ എഴുത്തുകാരൻ യൂദ ആകുന്നു എന്ന് ഒന്നാം വാക്യത്തിൽ തന്നെ പറയുന്നു. യൂദ തന്നെ തന്നെ പരിചയപ്പെടുത്തുന്നത് യാക്കോബിന്റെ സഹോദരനായിട്ടാണ്. യേശുക്രിസ്തുവിന്റെ ദാസനും യാക്കോബിന്റെ സഹോദരനുമായ യൂദ. സുവിശേഷങ്ങളിൽ നാം മൂന്നോ നാലോ യാക്കോബുമാരെ കുറിച്ച് വായിക്കുന്നു. യൂദ എന്ന പേരിൽ തന്നെ മൂന്ന് പേരുണ്ട്. ഈ പുസ്തകത്തിന്റെ ലേഖകനെ പരിചയപ്പെടുവാൻ സഹായകമായ ഒരു വാക്യമാണ് മത്തായിയുടെ സുവിശേഷം 13:55 മത്തായിയുടെ സുവിശേഷം 13:55. അവിടെ നാം വായിക്കുന്നത്, ഇവൻ, അതായത് കർത്താവായ യേശുക്രിസ്തു, ഇവൻ തച്ചന്റെ മകനല്ലയോ? ഇവന്റെ അമ്മ മറിയ എന്നവളല്ലയോ? ഇവന്റെ സഹോദരന്മാർ യാക്കോബ്, യൗസേ, ശിമോൻ, യൂദ എന്നവരല്ലയോ? അങ്ങനെ ഈ പറഞ്ഞ രണ്ട് സഹോദരന്മാർ യാക്കോബിന്റെ ലേഖനത്തിന്റെ എഴുത്തുകാരനായ യാക്കോബും യൂദായുടെ ലേഖനത്തിന്റെ എഴുത്തുകാരനായ യൂദായും യേശു കർത്താവിന്റെ അർദ്ധ സഹോദരന്മാരാകുന്നു എന്ന് വ്യക്തമാണ്. അതായത് യോസഫിന് മറിയത്തിൽ ജനിച്ച മക്കൾ. യൂദ എന്ന പേരിൽ വേറെ രണ്ടു പേരെ കൂടി ബൈബിളിൽ നാം കാണുന്നുണ്ട്. അവർ രണ്ടുപേരും കർത്താവിന്റെ 12 അപ്പസ്തോലന്മാരിൽ ഉൾപ്പെടുന്നവരും അവർ രണ്ടുപേരും ഈ ബൈബിളിലെ ഏതെങ്കിലും ലേഖനങ്ങളോ പുസ്തകങ്ങളോ എഴുതിയതായി പറഞ്ഞിട്ടില്ലാത്തവരുമാകുന്നു. അവരിൽ അധികം അറിയപ്പെടുന്നത് യൂദ ഇസ്കരിയോത്താവിനെ കുറിച്ചാണ്. അതെ, കർത്താവിനെ ഒറ്റിക്കൊടുത്ത യൂദ. യൂദ എന്ന പേരോടുകൂടി മറ്റേ ഒരു അപ്പോസ്തലനെ നാം വായിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 14:22 വേർതിരിച്ച് പറഞ്ഞിരിക്കുന്ന ഇപ്രകാരമാണ്, ഇസ്കരിയോത്താവല്ലാത്ത യൂദ അവനോട്, കർത്താവെ എന്ത് സംഭവിച്ചിട്ടാകുന്നു, നീ ലോകത്തിനല്ല ഞങ്ങൾക്കത്ര നിന്നെ വെളിപ്പെടുത്തുവാൻ പോകുന്നത് എന്ന് ചോദിച്ചു. അവനെ പരിചയപ്പെടുത്തിയിരിക്കുന്ന വിധം അവൻ ഇസ്കരിയോത്താവല്ലാത്ത യൂദ എന്ന് മാത്രമാണ്. അതുകൊണ്ട് ഈ ലേഖനത്തിന്റെ എഴുത്തുകാരൻ തിരുവചനത്തിൽ സൂചിപ്പിക്കുന്നതിൽ വെച്ച് മൂന്നാമത്തെ വ്യക്തിയാകുന്നു എന്നാണ് നാം വിശ്വസിക്കുന്നത്, കർത്താവായ യേശു ക്രിസ്തുവിന്റെ അർദ്ധ സഹോദരൻ. വേറൊരു കാര്യം ഇവിടെ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെന്നാൽ, യാക്കോബോ യൂദായോ തങ്ങളെ തന്നെ യേശുക്രിസ്തുവിന്റെ സഹോദരന്മാരായി പരിചയപ്പെടുത്തുന്നില്ല. ദൈവത്തിന്റെയും കർത്താവായ യേശുക്രിസ്തുവിന്റെയും ദാസനായ യാക്കോബ് എന്നാണ് യാക്കോബ് തന്നെ തന്നെ പരിചയപ്പെടുത്തുന്നത്. യൂദായോ യേശുക്രിസ്തുവിന്റെ ദാസനും യാക്കോബിന്റെ സഹോദരനുമായ യൂദ എന്നാണ് തന്നെ പരിചയപ്പെടുത്തുന്നത്. ദാസൻ എന്നാണ് യൂദ തന്നെ കുറിച്ച് പറയുന്നത്. ദാസൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് യേശുക്രിസ്തുവിന്റെ അടിമ എന്നാണ്. എന്തുകൊണ്ടാണ് യാക്കോബും യൂദായും തങ്ങൾക്ക് യേശുവിനോടുള്ള രക്തബന്ധം മുതലെടുക്കാതിരുന്നത്? അങ്ങനെങ്ങാനും ഒരു ബന്ധമുണ്ടായിരുന്നെങ്കിൽ നാമൊക്കെ മറ്റെല്ലാവരെയും അടിച്ചു പുറത്താക്കിയനില്ലേ? ആ ബന്ധം പറഞ്ഞ് നാടുനീളം നടന്നിനി. എന്നാൽ ഇവിടെ അവർ അത് മുതലെടുക്കാതിരുന്നതിന് കാരണമുണ്ട്. യാക്കോബോ യൂദായോ യേശുക്രിസ്തുവിന്റെ മശിഹ എന്നുള്ള അവകാശവാദത്തെ അവിടുത്തെ ഉയർത്തെഴുന്നേൽപ്പ് വരെ വിശ്വസിച്ചില്ല. യേശു താൻ അവകാശപ്പെട്ടത് തന്നെ ആയിരുന്നു എന്ന് അവർക്ക് ഉറപ്പാക്കിയതും അവർക്ക് വിശ്വാസം വന്നതും യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷമായിരുന്നു. അതുവരെ അവർ ചിന്തിച്ചത് ഈ മതം തലയിൽ കയറി അവനേതോ ബുദ്ധിഭ്രമം പിടിച്ചതാണ്, അവൻ തനിക്ക് തന്നെ അറിയുവാൻ പാടില്ലാത്ത ഏതോ പ്രശ്നത്തിലാകുന്നു എന്ന് അവർ ചിന്തിച്ചു. ലളിതമായ ഭാഷയിൽ പറഞ്ഞാൽ അവന്റെ സഹോദരന്മാർ ചിന്തിച്ചത് അവന് ഭ്രാന്താണെന്നത്രേ. എന്നാൽ യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം അവർ വിശ്വാസികളായിത്തീർന്നു. യേശു ജഡത്തിലായിരുന്നപ്പോൾ അവനോടുകൂടെ ഒരു വീട്ടിൽ വളരുമ്പോൾ തന്നെ അവനെ തിരിച്ചറിയുവാൻ കഴിയാത്ത ഒരു അവസ്ഥ സാധ്യമായിരുന്നു. അവൻ ഏകാന്തതയെയും തെറ്റിദ്ധാരണകളെയും അഭിമുഖീകരിച്ചിരുന്നു എന്ന് സങ്കീർത്തനങ്ങൾ 69 പറഞ്ഞിരിക്കുന്നതിന്റെ വെളിച്ചത്തിൽ ഞാൻ മനസ്സിലാക്കുന്നു. നസറയത്തിൽ അവൻ വളർന്നു വന്നിരുന്ന കാലത്ത് ഈ ബുദ്ധിമുട്ടുകളൊക്കെ സാധാരണയായിരുന്നിരിക്കാം. എന്തെങ്കിലുമൊക്കെ അത്ഭുതം പ്രവർത്തിച്ച് വീട്ടിലുള്ളവരെ വിശ്വസിപ്പിക്കുവാൻ അവൻ ശ്രമിച്ചിരുന്നില്ല. അതുകൊണ്ട് അവരുടെ സഹോദരന്മാർക്ക് മനസ്സിലായത് അവർ അവനോടൊപ്പം ഒരു വീട്ടിൽ വളർത്തപ്പെട്ടു എങ്കിൽ തന്നെ അവർ ആ സമയത്ത് അവനെ അവൻ ആരായിരുന്നുവോ അതായി ഗ്രഹിച്ചില്ല. ജഡീകമായ ബന്ധം ഒരു വിധത്തിൽ അർത്ഥശൂന്യമായിരുന്നിരുന്നു എന്ന് ഈ സഹോദരന്മാർ മനസ്സിലാക്കി. പൗലോസ് പിന്നീട് പറഞ്ഞതുപോലെ 2 കൊരിന്ത്യർ 5:16, ആകയാൽ ഞങ്ങൾ ഇന്നു മുതൽ ആരെയും ജഡപ്രകാരം അറിയുന്നില്ല. ക്രിസ്തുവിനെ ജഡപ്രകാരം അറിഞ്ഞു എങ്കിലും ഇനിമേൽ അങ്ങനെ അറിയുന്നില്ല. ഇതൊരു വലിയ യാഥാർത്ഥ്യമാണ്. ഏതൊരു വ്യക്തിയുമായും നമുക്ക് 2 ബന്ധമുണ്ടാകാം, ഒന്ന് ജഡപ്രകാരം, മറ്റേത് ആത്മപ്രകാരം. ജഡപ്രകാരമുള്ളത് താൽക്കാലികം, ആത്മപ്രകാരമുള്ളത് നിത്യം. ആത്മീക ബന്ധമില്ല എങ്കിൽ ബന്ധം തകരുവാൻ അധികമൊന്നും വേണ്ട. ആത്മീക ബന്ധം മാത്രമാണ് യഥാർത്ഥമായിട്ടുള്ളത്. തന്നെ പ്രസവിച്ച അമ്മയുടെ കാര്യത്തിൽ പോലും യേശു ഈ യാഥാർത്ഥ്യം വിളിച്ചറിയിച്ചു. മർക്കോസിന്റെ സുവിശേഷം 3:31 മുതൽ 35 രേഖപ്പെടുത്തിയിരിക്കുന്ന ആ സംഭവത്തിൽ യേശു പറഞ്ഞത് എന്റെ അമ്മയും സഹോദരന്മാരും ആർ എന്ന് പറഞ്ഞിട്ട് ചുറ്റിലും ഇരിക്കുന്നവരെ നോക്കിക്കൊണ്ട് എന്റെ അമ്മയും സഹോദരന്മാരും ഇതാ, ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ തന്നെ എന്റെ സഹോദരനും സഹോദരിയും അമ്മയുമാകുന്നു എന്ന് പറഞ്ഞു. ഇത് ഒരു ഭംഗിവാക്കായി യേശു പറഞ്ഞതാണോ? യേശു പറഞ്ഞതും എന്റെ അമ്മ എന്നെ പ്രസവിച്ചു എന്നതിനാൽ അവളുമായി ജഡപ്രകാരം ഒരു ബന്ധം എനിക്കുണ്ടെന്നുള്ളത് വാസ്തവമാണ്. എന്നാൽ ഞങ്ങൾ തമ്മിൽ ഒരു ആത്മീക ബന്ധമില്ല എങ്കിൽ ജഡപ്രകാരമുള്ളത് അർത്ഥശൂന്യമാണ്. ജഡപ്രകാരമുള്ള ബന്ധം നാം വിശ്വസിക്കുന്നതനുസരിച്ചിരിക്കാം എന്നതാണ് യാഥാർത്ഥ്യം. എന്നാൽ ആത്മീക ബന്ധം നാം അനുഭവിക്കുന്നതാണ്. രക്തബന്ധം പറഞ്ഞു പുകഴുന്ന അനേകരെ നാം എന്നും കാണുന്നു. എന്നാൽ ഈ രക്തബന്ധം ശരിയാണോ എന്ന് എങ്ങനെ അറിയാം? ഞാനൊരു ഉദാഹരണം പറയട്ടെ. നടക്കാൻ സാധ്യത ഇല്ലാത്തത് എന്ന് നിങ്ങൾ പറഞ്ഞേക്കാം, എന്നാലും നടക്കാമെന്നതിനാൽ ഞാൻ പറയാം. വളരെയേറെ പ്രസവം നടക്കുന്ന ഒരു ആശുപത്രിയിൽ ഒരു ദിവസം ഒരു നേഴ്സിന് ഒരബദ്ധം പറ്റിയെന്നിരിക്കട്ടെ. ധൃതിക്കിടയിൽ 2 കുഞ്ഞുങ്ങളുടെ കയ്യിൽ തിരിച്ചറിയുവാനായി കെട്ടിയ അടയാളം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി. 2 ആൺകുഞ്ഞുങ്ങൾ തന്നെ. അവർ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല. ഇപ്പോൾ കയ്യിലെ അടയാളത്തിന്റെ വെളിച്ചത്തിൽ കുഞ്ഞുങ്ങളെ അമ്മമാർക്ക് കൊടുത്തു. ഈ കുഞ്ഞുങ്ങൾക്ക് അവരെ വളർത്തുന്ന മാതാപിതാക്കളുമായി രക്തബന്ധമുണ്ടെന്ന് ലോകം മുഴുവൻ പറയും. എന്നാൽ വാസ്തവത്തിലുണ്ടോ? പിന്നെ വാസ്തവം ആർക്കും അറിയുവാൻ പാടില്ലാത്തതിനാൽ അത് അങ്ങനെയെന്ന് കരുതി സന്തോഷമായി പോകുന്നു. അപ്പോൾ ജഡപ്രകാരമുള്ള ബന്ധങ്ങൾ വാസ്തവമാകണം എന്നില്ല, അത് ഈ മരണത്താൽ അവസാനിക്കുന്നതുമാകുന്നു. എന്നാൽ ആത്മീക ബന്ധം അങ്ങനെയല്ല. എനിക്ക് എന്റെ ഭാര്യയുമായി 2 വിധത്തിലുള്ള ബന്ധമുണ്ടാകണം, ഒന്ന് ജഡപ്രകാരം, മറ്റൊന്ന് ആത്മീകം. ജഡപ്രകാരമുള്ള ബന്ധം ഇവിടെ അവസാനിക്കും, ആത്മീക ബന്ധം നിത്യതയിലും തുടരും. ജഡപ്രകാരമുള്ള ബന്ധം മാത്രമേ ഉള്ളൂ എങ്കിൽ ജഡത്തിൽ ഞാൻ താല്പര്യപ്പെടുന്നത് ഇല്ല എന്ന് മനസ്സിലാക്കുമ്പോൾ ഞാൻ നിരാശനാകും, ഞങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന് ഉലച്ചിലുണ്ടാകും. എന്നാൽ ആത്മീക ബന്ധമുണ്ടെങ്കിൽ അതാണ് ഞങ്ങളെ ഒരുമിച്ച് നിർത്തുന്നത്. ആ ബന്ധം ഞങ്ങൾക്ക് 2 പേർക്കും ദൈവവുമായുള്ള ബന്ധമാണ്. അതാണ് യേശു തന്റെ അമ്മയെക്കുറിച്ച് പോലും പറഞ്ഞത്. പ്രത്യേകം ഓർക്കണം, യേശു തന്റെ അമ്മയെക്കുറിച്ച് പറഞ്ഞ ഈ പ്രസ്താവന വളരെ പ്രധാനപ്പെട്ടതാണ്. അനേകരും യേശുവുമായി ജഡപ്രകാരമുള്ള ഒരു ബന്ധത്തെയാണ് അധികം വിലമതിക്കുന്നത്. യേശുവിൻ്റെതെന്ന് പറയുന്ന ഒരു രൂപം, യേശുവിൻ്റെ തിരുശേഷിപ്പ് എന്തെങ്കിലും എന്ന് പറഞ്ഞ് ലഭിക്കുന്നവ. എന്നാൽ ആത്മീയ ബന്ധം ആത്മാക്കൾ തമ്മിലുള്ളതാണ്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതത്രേ പൗലോസ് 2 കൊരിന്ത്യർ 5:16 പറയുന്നത്. യേശുവുമായി രക്തബന്ധമുണ്ടായിരുന്ന യൂദായും യാക്കോബും ഈ വസ്തുത ഗ്രഹിച്ചു. യേശു തേജസ്കരിക്കപ്പെട്ട ക്രിസ്തു ആകുന്നു എന്നും അവനുമായി തങ്ങൾക്കുള്ള രക്തബന്ധം ഈ പറയുന്നതുപോലെ പ്രധാനപ്പെട്ടതല്ല എന്നും അവർക്ക് മനസ്സിലായി. അവൻ ജഡത്തിലായിരുന്നപ്പോൾ ആ ബന്ധം പ്രയോജനപ്പെട്ടില്ലെങ്കിൽ പിന്നത്തെ കാര്യം പറയേണ്ടതുണ്ടോ? ഒരു ദൈവപൈതലിന് ഇത് വലിയൊരു പാഠമാകുന്നു. ജഡീകമായ വിധത്തിലാകുന്നു രണ്ട് ദൈവമക്കൾ ബന്ധപ്പെടുന്നതെങ്കിൽ അത് ഏറ്റവും മോശപ്പെട്ട അവസ്ഥയാണ്. എന്തെങ്കിലും കാര്യസാധ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആ രക്തബന്ധത്തിന്റെ വെളിച്ചത്തിലുള്ള ഒരു ബന്ധം മാത്രമാകുന്നു എങ്കിൽ അത് വളരെ പരിതാപകരമാണ്. ക്രിസ്തീയ സംഘടനകളുടെയും സഭകളുടെയും ഉത്തരവാദിത്വം ഉള്ള നേതൃസ്ഥാനത്തിരിക്കുന്നവർ തങ്ങളുമായി രക്തബന്ധമുള്ളവർ എന്ന് പറയുന്നവർക്ക് മുൻഗണന നൽകി ഓരോ കാര്യത്തിനാക്കുന്നത് തികച്ചും ജഡീകമാണ്. എല്ലാ ദൈവമക്കളെയും ഒരുപോലെ കാണണം. ദൈവമക്കളാകുന്നുവോ അല്ലയോ എന്ന് പരിശോധിച്ചാൽ മതി. ഇത് ഒന്നാമത് തങ്ങളുടെ വീട്ടുകാർക്ക്, പിന്നെ തങ്ങളുടെ ബന്ധുക്കൾക്ക്, പിന്നെ നാട്ടുകാർക്ക്, പിന്നെ ഭാഷക്കാർക്ക്, പിന്നെ ഏറ്റവും നല്ല ശുപാർശയും കൊണ്ട് വരുന്നവർക്ക്, അങ്ങനെ പോകുന്നു. പല ക്രിസ്തീയ സഭകളിലും സംഘടനകളിലും ഉത്തരവാദിത്തങ്ങൾ അല്ലെങ്കിൽ സ്ഥാനങ്ങൾ, ജോലികൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്നു. എന്നാൽ ദൈവമക്കൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു മാനദണ്ഡം മറ്റേ വ്യക്തി ഒരു ദൈവവൈതലാകുന്നുവോ എന്നുള്ളതാണ്. ദൈവവൈതലാകുന്നു എങ്കിൽ പിന്നെ ആളിന്റെ വരം താലന്ത് നാം മനസ്സിലാക്കണം. അല്ലാതെ നാം വേറെ എന്തെങ്കിലും ചിന്തിച്ചൊക്കെ ചെയ്യുന്നതിനെ ആത്മീകമെന്ന് പറയുവാൻ സാധ്യമല്ല. ഇത് പൊട്ടിയാലും ചട്ടിയിൽ കിടന്നോളുമല്ലോ എന്നാണ് പലരും ചിന്തിക്കുന്നത്. അഥവാ കൂടെ നിൽക്കുന്നവൻ മോഷ്ടിച്ചാലും എന്റെ പെങ്ങളുടെ മകനാണല്ലോ എന്ന ചിന്ത, എന്തെല്ലാം കാട്ടിയാലും ഞങ്ങളുടെ കുടുംബത്തിൽ തന്നെയാണല്ലോ അതുകൊണ്ട് സാരമില്ല എന്ന ചിന്ത. പ്രിയ സുഹൃത്തെ, യേശുവുമായി ഉണ്ടായിരുന്ന ജഡീക ബന്ധം യൂദായ്ക്കും യാക്കോബിനും ഒരു പ്രയോജനവും ചെയ്തില്ല. അവരും മറ്റാരെയും പോലെ പാപികളെന്ന് ഏറ്റുപറഞ്ഞ് യേശുവിനെ അവരുടെ രക്ഷകനും കർത്താവുമായി അംഗീകരിക്കേണ്ടതുണ്ടായിരുന്നു. അല്ലെങ്കിൽ പുറത്ത് കുടുംബത്തിന്റെ ശ്രേഷ്ഠത പറഞ്ഞും മെത്രാച്ചന്റെ കെയർ ഓഫ് പറഞ്ഞും സഭയുടെ പൗരാണികത്വം പറഞ്ഞും കൂദാശകളുടെ കൂടുതൽ കാണിച്ചും യേശുവുമായി ബന്ധമുണ്ടെന്ന് വിശ്വസിച്ചിരിക്കരുതേ, അത് അബദ്ധമാണ്. യേശുവുമായുള്ള ബന്ധം ആത്മാവും ദൈവവുമായുള്ള ബന്ധമാകുന്നു. അത് ക്രിസ്തുവിലുള്ള വിശ്വാസത്താലാണ് ഉണ്ടാകുന്നത്. അത് ഈ ലോകത്തിൽ യേശു ഒഴികെ മനുഷ്യരായി പിറന്ന സകലർക്കും ആവശ്യമാണ്. അതില്ലാത്തവർ ദൈവരാജ്യത്തിന് വെളിയിലാണ്. ദൈവവചനം ഈ കാര്യത്തിൽ വളരെ വ്യക്തമായി നമ്മോട് സംസാരിക്കുന്നു. അപ്പസ്തലന്മാരുടെ കാലത്തിന് ശേഷം ഉയർന്നു വന്ന ഒരു പ്രത്യേക മനോഭാവത്തിന് യാക്കോബും യൂദയും നൽകുന്ന ഉത്തരമാകുന്നു നാം ഇവിടെ കാണുന്നത്. ആ സമയത്ത് ഒരു ചുരുങ്ങിയ കാലയളവിൽ യേശുവിന്റെ ബന്ധുക്കൾ എന്ന് തോന്നിയവരെ ഒരു അന്ധവിശ്വാസപരമായി പൂജിക്കുകയും അവർക്കേതോ പ്രത്യേകതയുണ്ടെന്ന വിധത്തിൽ വിശുദ്ധരായി പരിഗണിക്കുകയും ചെയ്യുവാൻ തുടങ്ങി. ഭക്തരായിരുന്ന ചിലരുടെ ബന്ധുക്കളെക്കുറിച്ച് ഇന്ന് ചിന്തിക്കുന്നത് പോലെ, വാസ്തവത്തിൽ അവർ ഒരു വിധത്തിലും കൂടുതൽ മെച്ചപ്പെട്ടവരായിരുന്നില്ല. താങ്കളെ പോലെയും എന്നെ പോലെയും രക്ഷയ്ക്കായി അവരും ക്രിസ്തുവിങ്കിലേക്ക് വരേണ്ടതുണ്ട്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര സഹോദരി, താങ്കളുടെ പിതാവ് പ്രശസ്തനായ ഒരു സുവിശേഷകനാകാം, ഉന്നതനായ ഒരു സഭാ നേതാവാകാം, അതുപോലെ ആരെങ്കിലും. എന്നാൽ രക്ഷിക്കപ്പെടണമെങ്കിൽ താങ്കൾ പാപമേറ്റു പറഞ്ഞ് യേശു കർത്താവിനെ രക്ഷകനായി അംഗീകരിക്കേണ്ടതുണ്ട്. പ്രൊട്ടസ്റ്റന്റ് സഭകൾ മറിയത്തിനെ അവഗണിച്ചിരിക്കുകയാണെന്ന് എനിക്ക് മിക്കപ്പോഴും തോന്നാറുണ്ട്. ആരെങ്കിലും ഒരു തെറ്റ് ചെയ്തെന്നാൽ അതിനകത്തെ ശരിയെയും നാം അവഗണിക്കണമെന്നില്ല. മറിയം ശ്രേഷ്ഠയായ ഒരു വ്യക്തിയായിരുന്നു. അവളിൽ നിന്നും എത്രയെത്ര പാഠങ്ങൾ നമുക്ക് പഠിക്കുവാനുണ്ട്. ദൈവപുത്രന് ഈ ഭൂമിയിൽ ജന്മം നൽകുവാൻ അവളെ തിരഞ്ഞെടുത്തു എന്നുള്ളത് ഒരിക്കലും യാദൃച്ഛികമായിരുന്നില്ല. അവളുടെ ആ സാഹചര്യത്തിൽ അതിന് വിധേയപ്പെടുക എന്ന് പറഞ്ഞാൽ എത്ര ത്യാഗപൂർവമായ ഒരു തീരുമാനമായിരുന്നു അത്. എന്ന് കണ്ട് ലോകത്തിലുള്ള മറ്റെല്ലാ മനുഷ്യരെക്കാളും ഉയർന്നവളും വ്യത്യസ്തയും പാപമില്ലാത്തവളുമായിരുന്നു മറിയം എന്ന് കരുതേണ്ടതില്ല. അവൾക്ക് അവളുടേതായ ശരിയായ സ്ഥാനം തന്നെ ഉണ്ട്. ഒരു അതിമഹത്തായ കാര്യത്തിനു വേണ്ടി ദൈവം അവളെ ഉപകരണമാക്കി. ലോകചരിത്രത്തിൽ ഈ പറഞ്ഞതുപോലെ ഓരോ കാര്യത്തിനും ദൈവം ഓരോരുത്തരെ ഉപയോഗിക്കുന്നു. അതിനാൽ എന്റെ നിയോഗം മറ്റ് എല്ലാവരിൽ നിന്നും ഉയർന്നതാണ് എന്ന് അവകാശപ്പെടുക സാധ്യമല്ല. ഇന്ന് അനേകർക്കും യേശുക്രിസ്തുവിനേക്കാൾ പ്രധാനപ്പെട്ടത് മറിയമാകും. എലിസബത്ത് മറിയത്തിനെ സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ എന്നാണ് പറഞ്ഞത്. അല്ലാതെ സ്ത്രീകളെക്കാൾ എന്നോ മറ്റ് മനുഷ്യരെക്കാൾ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ എന്നോ അല്ല, സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ. മറിയം തന്നെ അത് സമ്മതിക്കും, സമ്മതിച്ചിരുന്നു എന്നത് വ്യക്തമാണ്. ലൂക്കോസിന്റെ സുവിശേഷം 1:47 തനിക്കൊരു രക്ഷകനെ ആവശ്യമാകുന്നു എന്ന് അവൾ സമ്മതിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 1:47. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര സഹോദരി, ആരെയും വ്രണപ്പെടുത്തുവാനല്ല, പുഷിപ്പിക്കണമെന്നോ എനിക്ക് ചിന്തയില്ല. ദൈവവചനം ശരിയായി മനസ്സിലാക്കണം എന്നുള്ള ഒരേ ഒരു താല്പര്യത്തിൽ. ദൈവം മുൻപാകെ എല്ലാ മനുഷ്യരും ഒരുപോലെയാണ്. കർത്താവായ യേശു ക്രിസ്തുവിനെ അംഗീകരിച്ച് ദൈവമക്കളായിത്തീരുന്നവർ എല്ലാം ദൈവം മുൻപാകെ ഒരുപോലെ. പിന്നെ ഓരോരുത്തർക്ക് പൊതു പ്രയോജനത്തിനായി ആത്മാവിന്റെ വരം നൽകുന്നു. ഒരു വരം കൂടിയതും ഒരു വരം കുറഞ്ഞതും എന്നില്ല. ഒരാൾ കൂടുതൽ പരിശുദ്ധനായതിനാൽ കൂടിയ വരവും, അത്രയും ആയിട്ടില്ലാത്തവർക്ക് കുറഞ്ഞ വരവും എന്നൊരു പ്രമാണവുമില്ല. എല്ലാം ദാനമാണ്. ദാതാവാണ് ആർക്ക് എന്ത് നൽകണം എന്ന് തീരുമാനിക്കുന്നത്. നമ്മെ ആക്കിയിരിക്കുന്നിടത്ത് വിശ്വസ്തരായി മുൻപോട്ട് പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ആത്മീയമായി നിങ്ങൾക്ക് ആയിത്തീരുവാൻ സാധിക്കാത്തത് മറ്റൊരാൾക്ക് ആയിത്തീരുവാൻ സാധിക്കില്ല. ഞാൻ വീണ്ടും പറയട്ടെ, ആത്മീയമായി നിങ്ങൾക്ക് ആയിത്തീരുവാൻ സാധിക്കാത്തത് മറ്റൊരാൾക്ക് ആയിത്തീരുവാൻ സാധിക്കില്ല. സ്വയം ഉയരുവാൻ ശ്രമിക്കുന്ന മനുഷ്യരുടെ വഞ്ചനയിൽ നാം വീഴരുത്. അപ്പന്റെ അതേ വരം മകനും അല്ലെങ്കിൽ ഭർത്താവിന്റെ അതേ വരം ഭാര്യയ്ക്കും എന്ന് പറഞ്ഞാൽ അത് അനുകരണമല്ലാതെ ദൈവത്തിന്റെ വരമാകണമെന്നില്ല. അതുകൊണ്ട് സുഹൃത്തെ, എന്നെ ഇതൊന്നും ഏൽപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ഒതുങ്ങിക്കൂടാതെ ദൈവഹിതം മനസ്സിലാക്കി ആത്മീയമായി വളരുവാൻ ശ്രമിക്കൂ. യാക്കോബിന്റെയും യൂദായുടെയും മനോഭാവം എത്ര അഭിനന്ദനീയമാണ്. യേശുവിന്റെ കുടുംബയോഗക്കാരെ ഉയർത്തുകയും, ഇന്ന് എല്ലായിടത്തും കുടുംബയോഗമാണല്ലോ, അപ്പോൾ യേശുവിന്റെ കുടുംബയോഗക്കാരെ ഉയർത്തുകയും വിശുദ്ധന്മാരായി പ്രഖ്യാപിക്കുകയും ചെയ്യുവാൻ സഭ ശ്രമിച്ച ആ ചുരുങ്ങിയ കാലയളവിൽ ആ നീക്കത്തെ യാക്കോബും യൂദായും എതിർത്തിരിക്കും എന്നതിൽ സംശയമില്ല. അവർ തങ്ങളെക്കുറിച്ച് പറയുന്നത് തങ്ങൾ യേശു ക്രിസ്തുവിന്റെ അടിമകൾ മാത്രമാകുന്നു എന്നാണ്. അങ്ങനൊരു സ്ഥാനം അവർ അറിഞ്ഞുകൊണ്ടെടുത്തതാണ്. ഇന്ന് അനേകരുടെയും ആത്മീയ ജീവിതത്തിൽ വളർച്ചയില്ലാത്തതിന് കാരണം വികലമായ വിശ്വാസമാണ്. യേശുക്രിസ്തുവിനെ ഉയർത്തേണ്ടടുത്ത് മറ്റു പലരെയും ഉയർത്തുന്നു, ചില ആചാരങ്ങളിൽ സംതൃപ്തരായി കഴിയുന്നു. യൂദായുടെ ലേഖനം 66-69 ഇടയ്ക്കാണ് എഴുതിയത്. വിശ്വാസത്യാഗത്തിന്റെ കാലത്ത് ഉറപ്പ് എന്നുള്ളതാണ് ഈ പുസ്തകത്തിന്റെ ചിന്താവിഷയം. വിശ്വാസത്യാഗത്തിന്റെ അല്ലെങ്കിൽ വിശ്വാസം വിട്ടുപോകുന്ന കാലത്ത് ഉറപ്പ്. സുവിശേഷത്തെക്കുറിച്ചും നമ്മുടെ രക്ഷയെക്കുറിച്ചുമുള്ള ഏതോ ചിന്താവിഷയം അല്ലെങ്കിൽ സത്യം എഴുതുവാനാണ് യൂദ ദൈവപ്രേരിതമെന്ന തന്റെ പേന കൈകളിൽ എടുത്തത്. പറയട്ടെ, സുവിശേഷത്തെക്കുറിച്ചും നമ്മുടെ രക്ഷയെക്കുറിച്ചുമുള്ള ഏതോ ചിന്താവിഷയം അല്ലെങ്കിൽ സത്യം എഴുതുവാനാണ് യൂദ ദൈവപ്രേരിതമെന്ന തന്റെ പേന കൈകളിൽ എടുത്തത്. വിശ്വാസത്താലുള്ള നീതീകരണം എന്ന വിഷയം അവര് വേണമെങ്കിൽ എഴുതാമായിരുന്നു. എന്നാൽ പൗലോസ് അത് റോമർക്ക് ലേഖനം എഴുതിയപ്പോൾ എഴുതിക്കഴിഞ്ഞു. ക്രിസ്തുവിന്റെ പുനരുത്ഥാനം എന്ന വിഷയം അവൻ എഴുതാമായിരുന്നു. എന്നാൽ ഒന്ന് കൊരിന്ത്യരിൽ പൗലോസ് അത് എഴുതിക്കഴിഞ്ഞിരുന്നു. അതല്ല എങ്കിൽ നിരപ്പിന്റെ ഉപദേശം അവൻ എഴുതാമായിരുന്നു. എന്നാൽ രണ്ട് കൊരിന്ത്യരിൽ പൗലോസ് അത് എഴുതി. വിശ്വാസം എന്ന വലിയ വിഷയം യൂദയ്ക്ക് വേണമെങ്കിൽ എഴുതാമായിരുന്നു. എന്നാൽ പൗലോസ് അത് ഗലാത്തി ലേഖനത്തിൽ എഴുതിക്കഴിഞ്ഞു. അതല്ല എങ്കിൽ ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയെക്കുറിച്ച് യൂദയ്ക്ക് എഴുതാമായിരുന്നു. എന്നാൽ പൗലോസ് അത് എഫേസ്യ ലേഖനത്തിൽ എഴുതിക്കഴിഞ്ഞു. അതല്ല എങ്കിൽ ക്രിസ്തുവിന്റെ ആളത്വം എന്ന വിഷയം അവന് തിരഞ്ഞെടുക്കാമായിരുന്നു. എന്നാൽ പൗലോസ് കൊലോസ്യ ലേഖനത്തിൽ അത് രേഖപ്പെടുത്തി കഴിഞ്ഞു. നമ്മുടെ ശ്രേഷ്ഠ മഹാപുരോഹിതനെ കുറിച്ച് യൂദയ്ക്ക് എഴുതാമായിരുന്നു. എന്നാൽ എബ്രായ ലേഖകൻ അത് അതിനോടകം എഴുതിക്കഴിഞ്ഞിരുന്നു. ഇതൊന്നുമല്ല എങ്കിൽ അവന് കൂട്ടായ്മ എന്ന വിഷയം എടുക്കാമായിരുന്നു. എന്നാൽ യോഹന്നാൻ പിന്നീട് അത് എഴുതുവാൻ പോവുകയാണ്. ആയതിനാൽ ദൈവത്തിന്റെ ആത്മാവ് യൂദ വേറൊരു വിഷയം തിരഞ്ഞെടുക്കുവാൻ അതിനവനെ പ്രചോദിപ്പിച്ചു. അത് അതുവരെ ആരും എടുക്കാത്ത ഒരു വിഷയമായിരുന്നു. അതെ, യൂദയുടെ വിഷയം വരുവാനുള്ള വിശ്വാസത്യാഗം എന്നുള്ളതാണ്. വിശ്വാസത്യാഗത്തെക്കുറിച്ച് നമുക്ക് ലഭ്യമായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വ്യക്തമായ ഒരു രേഖയാണ് യൂദ നമുക്കിവിടെ നൽകുന്നത്. അതും അവനത് വളരെ നാടകീയമായ വിധത്തിലാണ് അവതരിപ്പിക്കുന്നത്. ക്രിസ്തുവിന്റെ സഭ യാത്ര ചെയ്യുന്ന രാജവീഥിയിലെ ഏറ്റവും അപകടകരമായ ഒരു വളവിങ്കൽ യൂദ ഒരു ചുവന്ന റാന്തൽ തൂക്കിയിട്ട് ഓരോ വിശ്വാസിക്കും മുന്നറിയിപ്പ് നൽകുന്നു. ഭാവിയിൽ വരുവാൻ പോകുന്ന ഭയാനകമായ അവസ്ഥയെ വ്യക്തമായ പദപ്രയോഗങ്ങളിലൂടെയും സംഭ്രമം തിങ്ങിയ ഭാഷയിലും യൂദ വിവരിക്കുന്നു. അപകട സൂചന നൽകുന്ന ഒരു സൈറൺ പോലെയാകുന്നു ഈ ചെറിയ ലേഖനം. വിശ്വാസത്യാഗികൾ സഭയിൽ അതിക്രമിച്ച് കടന്നിരിക്കുന്നു. ആരും ശ്രദ്ധിക്കാതിരുന്നപ്പോൾ അവർ ആ വശത്തുള്ള വാതിലിൽ കൂടി അകത്ത് പ്രവേശിച്ചു. ഈ ചെറിയ ലേഖനം ഒരു ആറ്റം ബോംബ് പോലെയാണ്. ആദ്യത്തെ ആറ്റം ബോംബ് ഹിരോഷിമയിലോ നാഗസാക്കിയിലോ അല്ല വീണത്. അത് വീണത് യൂദ തന്റെ ഈ ലേഖനം എഴുതിയപ്പോഴാണ്. ഇതൊരു ആറ്റം ബോംബ് തന്നെയാണ്. ഒരു മുന്നറിയിപ്പ് എന്ന വണ്ണം അത് ആദിമ സഭയിൽ പൊട്ടി. മോശയുടെ ശരീരത്തെ ചൊല്ലി സാത്താനും പ്രധാന ദൂതനായ മീഖായേലും തമ്മിൽ ഉണ്ടായ വാദത്തെക്കുറിച്ച് നമുക്ക് ലഭിച്ചിട്ടുള്ള ഒരേ ഒരു രേഖ യൂദായാണ് നൽകുന്നത്. ഇത് വളരെ ശ്രദ്ധേയമായ ഒരു വേദഭാഗമാണ്. അത് മാത്രമല്ല, തിരുവചനത്തിൽ മറ്റെങ്ങും കാണാത്ത ഹാനോക്കിന്റെ പ്രവചനത്തെക്കുറിച്ചും യൂദ രേഖപ്പെടുത്തിയിരിക്കുന്നു. കർത്താവ് പതിനായിരക്കണക്കിന് തന്റെ വിശുദ്ധന്മാരുമായി വരുന്നത് അവൻ കാണുന്നു. വെളിപ്പാട് പുസ്തകത്തിന് ചേരുന്ന ഒരു നല്ല പുസ്തകമാകുന്നു യൂദായുടെ ഈ ചെറിയ പ്രവചനം. നമുക്ക് ഈ പുസ്തകം ശ്രദ്ധയോടെ പഠിക്കാം.